ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 58-ാമത് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നത് പുനഃപരിശോധിക്കണമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയോട് ഇന്ത്യ. പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ കേന്ദ്ര നീക്കം. ജമ്മുകശ്മീരിൽ ഭീകരർക്കെതിരെ പോരാട്ടം ശക്തമാക്കി സംയുക്ത സേന. 2 ഓപ്പറേഷനുകളിലായി 6 ഭീകരവാദികളെ വധിച്ചു. കേരളത്തിൽ 14 മുതൽ 65 വയസ്സുവരെ പ്രായമുള്ളവർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി സംസ്ഥാന സർക്കാർ. ദോഹയിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് മീറ്റിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. 58-ാമത് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. പ്രമുഖ ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാമഭദ്ര ആചാര്യ എന്നിവർക്കായിരുന്നു 2023-ലെ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ. അവാർഡ് ജേതാക്കളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. വാൽമീകി മുതൽ രവീന്ദ്രനാഥ ടാഗോർ അടക്കമുള്ള പ്രശസ്ത കവികളുടെ രചനകളിൽ പ്രതിഫലിക്കുന്നത് ജീവസുറ്റ ഇന്ത്യയുടെ ഹൃദയസ്പന്ദനമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു.
സമ്മാൻ ദേത്തെ ഹുയേ ഹമാരി പ്രാചീൻ പരമ്പര മേ കവി അർത്ഥാത് രചനാകാർക്കോ സബ്സേ അധിക സമ്മാൻ ദിയാ ഗ്യാ ഹേ ഓർ കഹാ ഗ്യാ ഹേ. വാൽമീകി, വ്യാസ് ഓർ കാളിദാസ് സേ ലേക്കാർ രവീന്ദ്രനാഥ് ഠാക്കൂർ ജൈസേ കാലജയി മഹാകവിയോ കി രചനാഓ മേ ഹമേ ജീവന്ത് ഭാരത് കാ സ്പന്ദന മെഹസൂസ് ഹോതാ ഹേ.
പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. പ്രതിനിധി സംഘങ്ങളിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളുണ്ടാകും. ഇത് സംബന്ധിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ആശയവിനിമയം നടത്തിയതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നത് പുനഃപരിശോധിക്കണമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയോട് ഇന്ത്യ. പാകിസ്ഥാനുള്ള ഏത് തരത്തിലുള്ള സാമ്പത്തിക സഹായവും തീവ്രവാദ ധനസഹായത്തിന് തുല്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിമർശിച്ചു. ഭുജിലെ വ്യോമസേനാ താവളത്തിൽ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
IMF പാകിസ്ഥാൻ $1 ബില്യൺ അസിസ്റ്റൻസ് പുനർവിചാർ जो फंडिंग हम IMF को करते हैं किसी भी तरीके से पाकिस्तान या किसी भी देश में टेरर इंफ्रास्ट्रक्चर को बनाने में वह इस्तेमाल की है.
ഇന്ത്യയുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തിയും കൃത്യതയും ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങളുടെയും സൈനിക ശേഷിയുടെയും അനന്തരഫലമാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്റലിജൻസ് വിവര കൈമാറ്റത്തിനുള്ള മൾട്ടി ഏജൻസി സെന്ററിന്റെ ഉദ്ഘാടനം ഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യത്തെ ഇന്റലിജൻസ് ഏജൻസികളെയും സൈനിക വിഭാഗങ്ങളെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ജമ്മുകാശ്മീരിൽ ഭീകരർക്കെതിരെ പോരാട്ടം ശക്തമാക്കി സംയുക്ത സേന. 48 മണിക്കൂറിനിടെ ഷോപ്പിയാൻ, പുൽവാമ എന്നിവിടങ്ങളിൽ സൈന്യവും CRPFും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ 2 ഓപ്പറേഷനുകളിലായി 6 ഭീകരവാദികളെ വധിച്ചു. വാർത്താ സമ്മേളനത്തിലാണ് സേനാ ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത്. സേനയുടെ നടപടികളിൽ പൊതുജന സഹകരണത്തിന്റെ നിർണായക പങ്ക് എടുത്തുപറഞ്ഞ സേനാ ഉദ്യോഗസ്ഥർ സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തീവ്രവാദമില്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധതയും വ്യക്തമാക്കി. തുർക്കിയയുമായും അസർബൈജാനുമായും യാത്ര, വിനോദസഞ്ചാരം എന്നിവ ഉൾപ്പെടെ എല്ലാ വാണിജ്യ ഇടപാടുകളും അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് രാജ്യത്തെ വ്യാപാര പ്രമുഖർ. ന്യൂഡൽഹിയിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് സംഘടിപ്പിച്ച വ്യാപാര നേതാക്കളുടെ ദേശീയ സമ്മേളനത്തിലാണ് തീരുമാനം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ ഇരു രാജ്യങ്ങളും പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ നീക്കമെന്ന് സംഘടന അറിയിച്ചു. ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തി പാകിസ്ഥാനിൽ അഭയം പ്രാപിച്ചവരെ വിട്ടുനൽകുകയും പാക് അധിനിവേശ കശ്മീരിൽ നിന്നും ഒഴിയുകയും ചെയ്താൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയ സൈന്യത്തെ ആദരിക്കുന്നതിനായി നാളെ ഹൈദരാബാദിൽ തിരങ്കയാത്ര സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ 14 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി സംസ്ഥാന സർക്കാർ. ദിവസേനയുള്ള ഡിജിറ്റൽ ഉപയോഗത്തിന് ആവശ്യമായ പ്രാഥമിക അറിവുകൾ പകർന്നു നൽകി ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ നേട്ടം സ്വന്തമാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകും കേരളം. സംസ്ഥാന സർക്കാർ 2022 ആരംഭിച്ച ഡിജി കേരളം പദ്ധതിയിലൂടെ 99.98% പേർ ഡിജിറ്റൽ സാക്ഷരത നേടിയതായാണ് കണക്കുകൾ. ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് മീറ്റിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും. രാത്രി 10:00 മത്സരം. ഒളിമ്പിക് മെഡൽ ജേതാവും ജാവലിൻ ത്രോയിൽ നിലവിലെ ലോക ചാമ്പ്യനുമായ നീരജ് ദോഹയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന IPL ക്രിക്കറ്റ് മത്സരങ്ങൾ നാളെ മുതൽ പുനരാരംഭിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് നാളത്തെ മത്സരം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളി ആരംഭിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ഇന്ത്യൻ സേനയുടെ ധൈര്യത്തെയും ത്യാഗത്തെയും ആദരിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന തിരങ്കായാത്ര രാജ്യവ്യാപകമായി പുരോഗമിക്കുന്നു. ത്രിപുരയിൽ ബലോണിയയിൽ ഇന്ന് നടന്ന തിരങ്കായാത്രയിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുത്തു. ഭീകരപ്രവർത്തനങ്ങളോടുള്ള ഇന്ത്യയുടെ സന്ധിയില്ലാ നിലപാട് അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു. കേരളത്തിൽ രാവിലെ കൊച്ചിയിൽ തിരങ്കായാത്ര നടന്നു. മുൻ സൈനികരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ളവരുടെ ആവേശകരമായ പങ്കാളിത്തം മാർച്ചിൽ ഉണ്ടായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനിരയായ കൊച്ചി സ്വദേശി എൻ രാമചന്ദ്രന്റെ ഭാര്യയും മകനും പരിപാടിയിൽ പങ്കെടുത്തു. വൈകുന്നേരം പാലക്കാട് കോട്ടമൈതാനത്തെ യുദ്ധസ്മാരകത്തിൽ നിന്നാരംഭിച്ച ത്രിവർണ സ്വാഭിമാന യാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. കോഴിക്കോട് മാനാഞ്ചിറ മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയാണ് ത്രിവർണ സ്വാഭിമാന യാത്ര നടന്നത്. കൊല്ലത്ത് KSRTC ഡിപ്പോയ്ക്ക് സമീപത്ത് നിന്നാരംഭിച്ച തിരങ്കയാത്ര ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ചു. മധ്യപ്രദേശിൽ ഇന്നലെ ഭോപ്പാലിൽ നടന്ന തിരങ്കയാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. റോഷൻപുര സ്ക്വയറിൽ നിന്നാരംഭിച്ച യാത്രയെ മുഖ്യമന്ത്രി ഡോ മോഹൻ യാദവ് അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്തെ വിവിധ മതനേതാക്കൾ, മുതിർന്ന എംപിമാർ, മന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു. ധാർ, ഖണ്ഡ്വ, ഗുണ തുടങ്ങിയ നഗരങ്ങളിൽ നാളെ തിരങ്കയാത്ര സംഘടിപ്പിക്കും. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേരള രാജ്ഭവനിൽ സിക്കിം ദിവസ് ആഘോഷിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സിക്കിമിൽ നിന്നുള്ള ജനങ്ങളുമായി സംവദിച്ചു. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എംപിമാരുടെ യോഗം ചേർന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, KC വേണുഗോപാൽ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എംപിമാർ യോഗത്തിൽ പങ്കെടുത്തു. യുഎസ് താരിഫ് വർദ്ധനവ് മൂലമുണ്ടായ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി മേഖലകളിൽ നേട്ടം. വാണിജ്യ വ്യവസായ മന്ത്രാലയം 2025 ഏപ്രിൽ മാസത്തിൽ സമാഹരിച്ച കണക്കുകൾ പ്രകാരം രാജ്യത്തെ കയറ്റുമതി മേഖല 12.7% വളർച്ച രേഖപ്പെടുത്തി 73.80 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 65.48 ബില്യൺ ഡോളറായിരുന്നു. ഇന്ത്യയുടെ വ്യാപാര കമ്മി 21.54 ബില്യൺ ഡോളറിൽ നിന്ന് 26.42 ബില്യൺ ഡോളറായും വർദ്ധിച്ചു. ടർക്കിഷ് നഗരമായ ഇസ്താംബൂളിൽ റഷ്യ യുക്രൈൻ ചർച്ച പുരോഗമിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇതാദ്യമായാണ് 2 രാജ്യങ്ങളും നേരിട്ട് ഒരു ചർച്ച നടത്തുന്നത്. ടർക്കിഷ് വിദേശകാര്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിൽ നടക്കാൻ സാധ്യതയുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായുള്ള ചർച്ചയാണ് ഇന്നത്തേതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആഗോളവേദിയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ദുബായിൽ പുതിയ ക്യാമ്പസ് സ്ഥാപിക്കുമെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്. സ്ഥാപനത്തിന്റെ ആദ്യ വിദേശ ക്യാമ്പസായിരിക്കും ഇത്. പുതിയ വിദ്യാഭ്യാസ നയം 2020 സത്ത പ്രതിഫലിപ്പിക്കുന്ന നീക്കമാണിതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. മുംബൈ ഓഹരി സൂചിക സെൻസസ് 200 പോയിന്റ് നഷ്ടത്തിൽ 82,331 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 42 പോയിന്റ് ഇടിഞ്ഞ് 25,020 ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവിലയിൽ വർദ്ധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് പവന് 69,760 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. 58-ാമത് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നത് പുനഃപരിശോധിക്കണമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയോട് ഇന്ത്യ. പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ കേന്ദ്ര നീക്കം. ജമ്മുകാശ്മീരിൽ ഭീകരർക്കെതിരെ പോരാട്ടം ശക്തമാക്കി സംയുക്ത സേന. 2 ഓപ്പറേഷനുകളിലായി 6 ഭീകരവാദികളെ വധിച്ചു. കേരളത്തിൽ 14 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി സംസ്ഥാന സർക്കാർ. ദോഹയിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് മീറ്റിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു.